ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
To believe in fearless minds and tireless feet. To brave the raging seas every day and walk side by side.
കേരള ടൂറിസത്തിന്റെ ഹ്യൂമൻ ബൈ നേച്ചർ എന്ന പരസ്യചിത്രം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ദൃശ്യത്തിൽ മഴയും കാടും പുഴയും വീടും കടവും തോണിയും ആനയും ആഘോഷവും, അങ്ങനെ കേരളം എന്താണോ അതെല്ലാം 3 മിനിറ്റ് കൊണ്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. 2019 ഫെബ്രുവരി 19 ദില്ലിയിലായിരുന്നു ഈ പരസ്യത്തിന്റെ ലോഞ്ച്. തുടർന്ന് ന്യൂയോർക്ക് സിറ്റിയിലെ പ്രശസ്തമായ ടൈംസ് സ്ക്വയറിൽ പോലും പരസ്യം പ്രദർശിപ്പിച്ചു. അതായത് പ്രതിദിനം 15 ലക്ഷത്തോളം ഇംപ്രഷൻസ് ഉണ്ടാകും എന്ന് കരുതുന്ന ടൈംസ് സ്ക്വയറിൽ കേരളത്തിന്റെ മനോഹാരിത ഒപ്പിയെടുത്ത ഹ്യൂമൻ ബൈ നേച്ചർ പ്രദർശിപ്പിച്ചു. കേരളത്തിന്റെ മനോഹാരിതയും മനുഷ്യനുമായുള്ള ബന്ധം എന്നതാണ് ഹ്യൂമൻ ബൈ നേച്ചർ കൊണ്ട് ഉദ്ദേശിച്ചത്. ഏതാണ്ട് കാൽനൂറ്റാണ്ടിലേറെയായി നാം അഭിമാനത്തോടെ കൊണ്ടുനടന്ന കേരള ഗോഡ്സ് വൺ കൺട്രി എന്ന ബ്രാൻഡിൽ നിന്ന് കേരള ഹ്യൂമൻ ബൈ നേച്ചർ എന്ന ബ്രാൻഡിലേക്കുള്ള ചെറിയൊരു മാറ്റം. വർഷങ്ങളായി കേരളത്തിന്റെ ബ്രാൻഡ് ഏജൻസിയായി പ്രവർത്തിക്കുന്ന സ്റ്റാർ കമ്മ്യൂണിക്കേഷൻസ് ആണ് പരസ്യചിത്രം തയ്യാറാക്കിയത്. അത് പ്രതീക്ഷിച്ചതിനേക്കാൾ ഹിറ്റായി മാറുകയും ചെയ്തു. കേരള ടൂറിസത്തിന് തുടർച്ചയായി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ കിട്ടുന്നത് ബ്രാൻഡ് വിപണനം ചെയ്യുന്നവരുടെ മിടുക്കുകൊണ്ടാണ് എന്ന് പറയാതെ വയ്യ. പക്ഷേ ഇത് മതിയോ, ഇത്രമാത്രം മതിയോ എന്നതാണ് കാതലായ ചോദ്യം. കേരള ടൂറിസം കഴിഞ്ഞ കുറേ നാളുകളായി തുടർച്ചയായി പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. 2017 നവംബർ 21 ഓഖി ചുഴലിക്കാറ്റ് നമ്മുടെ കടൽത്തീരത്ത് തീർത്തത് വലിയ നാശനഷ്ടമായിരുന്നു. നിരവധി മനുഷ്യജീവനുകളും തീരവും സമ്പത്തും ഒക്കെ നഷ്ടമായി. ഓഖിയിലൂടെ കേരള ടൂറിസത്തിനുണ്ടായ വ്യാപാര നഷ്ടം 1,000 കോടിയോളം രൂപ എന്നാണ് കണക്കാക്കുന്നത്. ഓഖി കഴിഞ്ഞ് ഏറെ കഴിഞ്ഞില്ല ലിഗ എന്ന വിദേശ വനിതയുടെ കൊലപാതകമുണ്ടാക്കിയ പ്രശ്നങ്ങൾ കോവളത്തെ മാത്രമല്ല കേരളത്തിന്റെ ആകെ ടൂറിസത്തെ പ്രതികൂലമായി ബാധിച്ചു. സമൂഹമാധ്യമങ്ങളിലൂടെ കേരളത്തിന്റെ പ്രതിച്ഛായ തകർക്കുന്ന പ്രചരണങ്ങൾ വരെയുണ്ടായി. പിന്നീട് നിപ്പയും 2 മഹാപ്രളയങ്ങളും. നിപ്പ മൂലം ഏതാണ്ട് 5,000 കോടിയുടെ വരുമാന നഷ്ടം ടൂറിസം മേഖലയ്ക്കുണ്ടായി എന്നാണ് ഇൻഡസ്ട്രി വൃത്തങ്ങൾ പറയുന്നത്. 2 പ്രളയങ്ങളും ഉണ്ടാക്കിയ ഡാമേജ് പറയേണ്ടതില്ലല്ലോ. ഇപ്പോൾ കൊറോണ വൈറസാണ് ടൂറിസം മേഖലയിലെ പ്രധാന വില്ലൻ. ഇതിനിടയിലാണ് തേക്കടിയിൽ ബോട്ടിംഗിനെത്തിയ വിദേശ വിനോദസഞ്ചാരി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം. കൃത്യസമയത്ത് വനം വകുപ്പ് ആംബുലൻസ് സൌകര്യമൊരുക്കാത്തതാണ് മരണകാരണമെന്നാണ് ആരോപണം. ഭാര്യയ്ക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം തേക്കടിയിൽ ബോട്ടിംഗിനെത്തിയ അയർലൻഡ് സ്വദേശിയാണ് ബോട്ടിൽ കുഴഞ്ഞു വീണത്. ഇവരുടെ കൂടെയുണ്ടായിരുന്ന വിദേശ വനിതയായ നേഴ്സ് പ്രാഥമിക ചികിത്സ നൽകി ആംബുലൻസ് സൌകര്യമൊരുക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും വനം വകുപ്പിന്റെ ആംബുലൻസ് 3 ദിവസമായി കട്ടപ്പനയിലെ വർക്ക്ഷോപ്പിലാണ് എന്ന മറുപടിയാണ് ലഭിച്ചതത്രേ. തുടർന്ന് KTDC ഇടപെട്ട് 2 മൈലിലെ സ്വകാര്യ ക്ലിനിക്കിന്റെ ആംബുലൻസ് വിളിക്കുകയായിരുന്നു. 1.5 മണിക്കൂറോളം ബോട്ടിൽ കെന്നഡി തളർന്നുകിടന്നു. ആംബുലൻസിൽ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെ മരണം സംഭവിച്ചു. എന്നാൽ കെന്നഡിക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായപ്പോൾ തന്നെ വാഹന സൌകര്യം ഏർപ്പെടുത്തിയെങ്കിലും ഡോക്ടർ സംവിധാനമുള്ള ആംബുലൻസ് വേണമെന്ന് കെന്നഡിയുടെ കൂടെയുള്ളവർ നിർബന്ധം പിടിച്ചുവെന്നും ഇതിനാലാണ് കൃത്യസമയത്ത് ചികിത്സ നേടാൻ സാധിക്കാതെ പോയത് എന്നുമാണ് വനം വകുപ്പിന്റെ വിശദീകരണം. ഇതിന്റെ സത്യാവസ്ഥ ഇഴകേറി പരിശോധിച്ചോട്ടെ. പക്ഷേ അതിനിടയിൽ നമുക്ക് നഷ്ടമാവുന്നത് നമ്മുടെ ബ്രാൻഡിന്റെ മൂല്യമാണ്. പ്രശസ്ത സഞ്ചാരിയായ സന്തോഷ് ജോർജ് കുളങ്ങര ഇത് പശ്ചാത്തലമാക്കി മലയാള മനോരമ പത്രത്തിൽ ഇന്നൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ടൂറിസം വെറുതെ വളരില്ല എന്ന തലക്കെട്ടിൽ നാട്ടിൽ നിന്ന് ഏറെ അകലെയുള്ള ഒരു സ്ഥലത്ത് വിശ്വസിച്ച് എത്തുന്നവരാണ് സഞ്ചാരികൾ. അവർക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ തിരികെ അയക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ആ പ്രദേശത്തിനുണ്ട്. സഞ്ചാരികളുടെ അവകാശങ്ങൾക്ക് നമ്മുടെ നാട് ഒരു വിലയും നൽകുന്നില്ല എന്നതാണ് അടുത്തിടെ ഉണ്ടായ സംഭവങ്ങൾ വെളിവാക്കുന്നത്. തേക്കൊടിയിൽ ബോട്ടിൽ കുഴഞ്ഞുവീണ അയർലൻഡ് സ്വദേശിക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഫോർട്ട് കൊച്ചിയിൽ സ്ലാബിൽ തട്ടിവീണ് ബ്രിട്ടീഷ് വനിതയ്ക്ക് സാരമായി പരിക്കേറ്റു. നമ്മുടെ നാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ എത്രമാത്രം മോശമാണ് എന്നതിന്റെ സമീപകാലത്തെ 2 ഉദാഹരണങ്ങൾ മാത്രമാണ് എന്ന് അദ്ദേഹം എഴുതുന്നു. പ്രഥമ ശുശ്രൂഷയ്ക്കുള്ള സംവിധാനം, ഒറ്റ വിളിയിൽ ആംബുലൻസ് എത്തുന്നതിനുള്ള സൌകര്യങ്ങൾ എന്നിവ ലോകത്തെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എല്ലാമുണ്ട്. നാട്ടുകാരല്ല സ്ഥലം കാണാനെത്തുന്നത്, അതുകൊണ്ട് തന്നെ അവർക്ക് സൌകര്യങ്ങൾ തേടിപ്പോകാൻ സാധിക്കില്ല. അമേരിക്കയിലെയും ഏഷ്യയിലെയും പല രാജ്യങ്ങളിലെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം മികച്ച സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രായമായവർ, വീൽചെയർ ഉപയോഗിക്കുന്നവർ തുടങ്ങിയവർക്കാണ് അവർ ഓരോ സ്ഥലത്തും മുൻഗണന നൽകുന്നത്. പാർക്കിംഗ് സ്ഥലങ്ങളിൽ വരെ ഇവർക്ക് മുൻഗണനയുണ്ട്. പടികൾ പോലും അവർ അടയാളപ്പെടുത്തിയിരിക്കും. കർശനമായ നിയമങ്ങളും ഈ പ്രദേശങ്ങളിലുണ്ട്. അദ്ദേഹം തുടർന്നെഴുതുന്നു, സമൂഹമാധ്യമങ്ങൾ സജീവമായ കാലത്ത് ഓരോ വിനോദസഞ്ചാര കേന്ദ്രവും വളരെ ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കണം. സമൂഹമാധ്യമത്തിലെ ഒരു പോസ്റ്റ് മതി ഒരു സഞ്ചാര കേന്ദ്രം ഇല്ലാതാകാൻ. വിനോദസഞ്ചാര കേന്ദ്രം എന്ന് പറയുമ്പോൾ കാഴ്ചയ്ക്ക് ഭംഗിയുണ്ടായാൽ മാത്രം പോരാ, അവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് പ്രശ്നങ്ങളില്ലാതെ സ്ഥലം കണ്ടു മടങ്ങാനുള്ള സൌകര്യം കൂടി വേണം. ലോകത്തെ ഒട്ടുമിക്ക ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ സന്ദർശിച്ചിട്ടുള്ള സഞ്ചാരി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പ്രസക്തി ഏറെയുണ്ട്. ഹ്യൂമൻ ബൈ നേച്ചർ എന്നത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒത്തിണക്കമാണ്. അതാണ് കേരളം പ്രകടിപ്പിക്കേണ്ടത്.
And let the courtyard of the world make us human all over again.